ഇന്നത്തെ ദിവസത്തിന്റെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞാണ് ഷാബു ആക്ച്വലി നമ്മൾ 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഷാബു ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ്.
ഇന്നത്തെ ദിവസം തന്നെ അത് വന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് പുസ്തകം പരിചയപ്പെടുത്തുന്ന സമയമാണ്, അതുപോലെ തന്നെ വായനാ ദിനമാണ്,
പി എൻ പണിക്കറുടെ ചരമദിനമാണ്
സംസ്ഥാന. അപ്പോ വായനാ ദിനത്തിന്റെ അന്ന് നമ്മള് രാവിലെ തൊട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറെ ഫോർവേഡ്സ് ഒക്കെ അയക്കുന്നുണ്ട് ഈ വായനയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രസക്തിയെ പറ്റിയിട്ടാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് വായിച്ചാൽ വളരും, വായിച്ചില്ലയിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലയിൽ വളയും, ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ഞാൻ പറഞ്ഞു തുടങ്ങിയതായിരുന്നല്ലോ, നമ്മൾ ഓഫ് എയറും പറഞ്ഞതാണ്. അതായത് 2-3 പുസ്തകങ്ങളുണ്ടായിരുന്നു ഈ വായനാ ദിനത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഗ്രന്ഥശാല സംഘത്തിന്റെ വളർച്ച നമ്മൾ മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമങ്ങളിലൊക്കെ വായനശാലകൾ വളർന്നത് എങ്ങനെയാണ്, വായനശാലകൾ കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം രാവിലെ സ്പെഷ്യൽ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിവ് നമ്മളെ സംബന്ധിച്ച് ഒരു വെളിച്ചമാണ്, പല തരത്തിലുള്ള അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള വെളിച്ചം നമുക്ക് കിട്ടിയത് ഈ വായനയിലൂടെ തന്നെയാണ്. ഓരോ പുസ്തകവും പുതിയ അറിവ് നമുക്ക് സമ്മാനിക്കുന്നതാണ്, പുതിയ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത് തന്നെയാണ്, ഓരോ പുസ്തകത്തിന്റെയും പ്രത്യേകത തന്നെയാണ്. അപ്പൊ അങ്ങനെ ഗ്രന്ഥശാല സംഘത്തിന്റെ വളർച്ച, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. പിന്നെ അല്ലെങ്കിൽ വായനയുടെ വസന്തം, കെ പി അപ്പനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം, ഞാൻ ഇത് രണ്ടുമാണ് ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് ജോൺ പറഞ്ഞതുപോലെ ആരുടെ മനസ്സിൽ ആദ്യം വായനാ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന എന്തായിരിക്കും, വായിച്ചാൽ വളരും. ഇനി വായിച്ചിട്ടില്ലാത്ത ഒരാൾ പോലും ആദ്യം പറയുന്നത് തന്നെയായിരിക്കും. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അധികം ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളും പറയുന്നത് ഈ വാചകം തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപക്ഷെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് തന്നെയായിരിക്കും, കുഞ്ഞുണ്ണി മാഷിലൂടെ പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ വായനയെ വളരെ ലളിതമായിട്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലേ വളയും എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ആ ചെറിയ വരികൾ അത് എത്രത്തോളം വലിയ വിശാലമായ അർത്ഥം തരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളിലൂടെ നമ്മൾ പോവാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത അറിയാത്ത ആരുമില്ല. ഇന്റർനെറ്റ് തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ഇനി എന്ത് പരിചയപ്പെടുത്താനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ പരിചയപ്പെടുത്താൻ പോവാണ്. ഈ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ഒരു 3 വരിയും കൂടെ ഉണ്ട്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. പക്ഷെ കുഞ്ഞുണ്ണി മാഷ് എനിക്കൊന്നും ഈ സ്മാർട്ട് ഫോണൊക്കെ കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞിട്ടായിരിക്കും പക്ഷെ അത് എഴുതിയിട്ടുള്ളത്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, പക്ഷെ നമുക്കായിട്ടൊരു ലോകമില്ല എന്ന് കുഞ്ഞുണ്ണി മാഷ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് ഇന്നാണ് അന്വർത്ഥമാകുന്നത്. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ പുസ്തകം, കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറയുന്ന പുസ്തകം, നമ്മളിന്ന് പറയുന്നത് 2 പേരിലൂടെയാണ്. ഒന്ന് എം എൻ കാരശ്ശേരി മാഷാണ് ഇതിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. മറ്റൊന്ന് മലയാളം മിഷന് വേണ്ടിയിട്ട് നമ്മുടെ റഫീഖ് അഹമ്മദ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് എം എൻ കാരശ്ശേരി മാഷ് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, അതായത് ഹിമാലയം കാണുക, ആ കൂറ്റന്റെ മുന്നിൽ ചെന്ന് കയ്യും കെട്ടി നിന്ന് അവനെ ഒന്ന് നോക്കിക്കാണുക, കുഞ്ഞുണ്ണിയുടെ ജീവിത അഭിലാഷമായിരുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ പേര് പോലെ തന്നെയാണ് കുഞ്ഞുണ്ണി മാഷ്, കുഞ്ഞുണ്ണിയായിരുന്നു, പൊക്കം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മാഷ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. പൊക്കമില്ലായ്മ തന്നെയാണ് എന്റെ പൊക്കം. നിങ്ങൾ വിചാരിക്കും എനിക്ക് അങ്ങനെ പൊക്കമൊന്നുമില്ലെന്ന്, പക്ഷെ ഇത് തന്നെയാണ് എന്റെ പൊക്കം. അതൊരു ഒരു സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കലായിരുന്നു. അതുപോലെ ആയിരുന്നു മാഷ് പറഞ്ഞു എനിക്ക് ഹിമാലയം ഒന്ന് കാണാൻ പോണം. ആകെ ഇത്രയേ ഉള്ളൂ കുഞ്ഞുണ്ണി മാഷ്. ആ കുഞ്ഞുണ്ണി മാഷ് ആ കൂറ്റന്റെ മുന്നിൽ ചെന്ന് കയ്യും കെട്ടി നിന്ന് അവനെ ഒന്ന് നോക്കിക്കാണുക, കുഞ്ഞുണ്ണിയുടെ ജീവിതാഭിലാഷമായിരുന്നു. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം അത് സാധിക്കുകയും ചെയ്തു. എന്നാലോചിച്ച് ചോദിക്കുക, 8,000 മീറ്റർ ഉയരമുള്ള പർവ്വത ശൃംഖം, മുന്നിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കുഞ്ഞു മനുഷ്യന്റെ ഉയരം 1.5 മീറ്ററേ ഉള്ളൂ. പർവ്വതം ഗംഭീരമായി തന്നെ കുഞ്ഞു കവിയെ നോക്കുന്നു. കവി തന്റെ കുഞ്ഞിക്കണ്ണ് ചിമ്മാതെ ആ വലിപ്പത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഹിമാലയവും കുഞ്ഞുണ്ണിയും ആർക്കും നുണഞ്ഞു രസിക്കാൻ പറ്റിയ ദൃശ്യം. കുഞ്ഞുണ്ണിയുടെ മികച്ച കവിതകളിൽ എന്ന പോലെ ഈ ദൃശ്യത്തിലും ഇത്തിരി ദർശനവും ഇത്തിരി നേരം പോക്കും ഒത്തുചേരുന്നു. വളരെ വലിയ പ്രപഞ്ചവും വളരെ ചെറിയ താനും, ഇതാണ് കുഞ്ഞുണ്ണിയുടെ എല്ലാ അത്ഭുതത്തിന്റെയും അടിയിൽ കിടക്കുന്ന യാഥാർത്ഥ്യം. സ്വന്തം രൂപത്തിലും പേരിൽ പോലും പതിഞ്ഞു കിടക്കുന്ന ഈ ചെറുപ്പം കുഞ്ഞുണ്ണി കവിയുടെ പ്രമേയമാകുന്നു. എം എൻ കാരശ്ശേരി മാഷ് എഴുതുന്നത് അതിലൂടെയാണ്. കാരണം ഹിമാലയം കാണാൻ പോയ 1.5 മീറ്റർ മാത്രം ഉയരമുള്ള കുഞ്ഞുണ്ണിയുടെ ജീവിതം പറഞ്ഞുകൊണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത തന്നെ എങ്ങനെയാണ്, അതായത് കുഞ്ഞിയുറുമ്പുണ്ട് ഒരു ആനത്തലയോളം. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും, ആനത്തല അപ്പോൾ എത്രത്തോളം, ആനത്തലയൊരു കുന്നോളം, എന്നാകിൽ ആനയോ, ആനയീ ഭൂമിയോളം, ആനയീ ഭൂമിയോളം പോരുമെന്നാകിൽ അടുത്ത ചോദ്യം വരുന്നത് ഭൂമി എത്രത്തോളം ആയിരിക്കും, ഭൂമിയാ കുഞ്ഞി ഉറുമ്പിന്റെ കണ്ണിനോളം എന്നാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആനത്തലയോളം അതിന്റെ വലിപ്പം ആലോചിച്ച് നോക്കുക, ഭൂമി എത്രത്തോളം ഉണ്ടെന്നാണ് അവസാനം പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞുറുമ്പിന്റെ കണ്ണിന്റെ അത്ര മാത്രമേ ഉള്ളൂ ഈ ഭൂമി എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് റഫീഖ് അഹമ്മദ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെ വേറൊരു തരത്തിൽ പറയുന്നുണ്ട്.
ഇപ്പോൾ ഉണ്ണി മാഷെ പോലെ ഒരു വേറൊരു കവി ഉണ്ടായിട്ടും ഇല്ല, ഇനി ഉണ്ടാവാനും സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഏറ്റവും വലിയൊരു ഒരു രസകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അത് എല്ലാ പ്രായക്കാർക്കും കുട്ടികൾക്കും വായിക്കുമ്പോൾ തോന്നും അത് അവരുടെ കവിത തോന്നും, വലിയ ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് തോന്നും അവരുടെ കവിത തോന്നും. അത് അപൂർവമായിട്ടുള്ള കവികൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ പറയാൻ കഴിയുക, അല്ലെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ പറയാൻ കഴിയുക എന്ന് പറയുന്നതാണ് എഴുത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഏറ്റവും വിസ്മയകരമായ രീതിയിൽ, അസൂയവഹമായ രീതിയിൽ ചെയ്ത ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം കുറേ ചെറിയ ചെറിയ കവിതകൾ, ഒരുപാട് കവിതകൾ എഴുതിയിട്ട് കുട്ടികൾക്ക് ചൊല്ലി നടക്കാൻ പറ്റിയതും, ആലോചിച്ചാൽ കൂടുതൽ കൂടുതൽ അർത്ഥങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരുപാട് കവിതകളുണ്ട്. മലയാള ഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കവിത മാഷുടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാരതൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. അത് ഈ പിന്നെ മറ്റ് ഭാഷകളോടും മറ്റ് സംസ്കാരങ്ങളോടൊക്കെയുള്ള അതിരി കവിഞ്ഞ ചില പരിഷ്കാര ഭ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പരിഹസിച്ചുകൊണ്ട് മാഷ് എഴുതിയതാണ്. നമുക്ക് ചില അപകർഷബോധങ്ങളുണ്ടാവും, ഞാൻ മോശക്കാരനാണോ, അതിൽ എനിക്ക് ചില കഴിവുകളില്ലാത്ത ഒരാളാണല്ലോ ഞാൻ എന്നൊക്കെ ചിലപ്പോൾ അഹങ്കാരമൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം പരിഹസിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന കവിതകൾ മാഷുണ്ട്. ഇപ്പോൾ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്നറിയുന്നു ഞാൻ. മാഷ് പൊക്കം കുറഞ്ഞ ഒരാളായിരുന്നു. മാഷ് പറയുന്നത് എന്താ വെച്ചാൽ, ആ പൊക്കമില്ലായ്മ തന്നെയാണ് എൻ്റെ പൊക്കം എന്നുള്ളതാണ്. അത് വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം എൻ്റെ പൊക്കമില്ലായ്മ ഞാനതിനെ പൊക്കമാക്കി മാറ്റുന്നു, നമ്മുടെ കഴിവുകേടുകളെ നമ്മൾ കഴിവാക്കി മാറ്റുന്നു എന്നുള്ള വളരെ ലളിതമാണെങ്കിൽ പോലും കുറേ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം. വേറെ കാര്യമുണ്ട്, അതുപോലെ കൊതുകിനെ കൊല്ലുവാൻ എന്തു നല്ലു ഗരുഡരെ എന്ന് വിളിച്ചു നോക്കും. അപ്പം ആളുകളെ അമിതമായിട്ട് നമ്മൾ പ്രശംസിക്കാറില്ലേ, വെറുതെ നിങ്ങൾ ഇങ്ങനെ ഗംഭീര കക്ഷിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം, അത് അവരുള്ള കഴിവും കൂടി ഇല്ലാതാക്കി തീർക്കുന്നുള്ളതാണ്. അപ്പോൾ കൊതുകിനെ ഗരുഡരെ എന്ന് വിളിച്ചു നോക്കാൻ, അത് അതിനെ കൊല്ലാനുള്ള ഏറ്റവും നല്ല മാർഗം കൊതുകിനെ ഗരുഡരെ എന്ന് വിളിക്കുകയാണെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വേറെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അദ്ദേഹം ഭാഷയുടെ മലയാള മാഷായിരുന്നു, നല്ല ശുദ്ധമായിട്ട് എങ്ങനെ മലയാള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ബാലപംക്തി കൈകാര്യം ചെയ്തിരുന്ന കുട്ടേട്ടനായിരുന്നു എന്നുള്ള പേരിൽ കൈകാര്യം ചെയ്തിരുന്നു അദ്ദേഹം. ഒരുപാട് എഴുത്തുകാരെ അങ്ങനെ അതിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന വലിയ പല എഴുത്തുകാരും ഈ കുട്ടേട്ടൻ എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷുടെ തിരുത്തലുകളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ഒക്കെ ആണ് അവര് അവരുടേതായിട്ടുള്ള ഒരു കഴിവുകൾ മാറ്റുരച്ച് എടുത്തത്.
അദ്ദേഹത്തിന്റെ ഈ കവിതകൾക്കൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വലിയ തത്വങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. താൻ തന്നെ അറിയണം, തന്നെത്താൻ അറിയണം എന്ന് പറയുന്ന, അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നതിനെ പറ്റിയിട്ട്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ.
അങ്ങനെ വലിയ കവിതകളൊക്കെ എഴുതാൻ വിസമ്മതിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് പിന്നീട് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളിലൂടെയേ നമ്മളീ പറയില്ലേ, കുട്ടികൾക്ക് ഇപ്പൊ മലയാളം ഭാഷയെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലോ ഒരു രസകരമായിട്ട് കൗതുകത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കും. വാക്കുകൾ കൊണ്ടുള്ള ഒരു ഒരു കളിയാണ് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ. അതായത് ഇരുട്ടുരുട്ടിയെടുത്ത് വെട്ടത്തിട്ട്, വെട്ടം ഉരുട്ടിയെടുത്ത് ഇരുട്ടത്തിട്ട്, ഇരുട്ടും വെട്ടവും കൂട്ടി ഉരുട്ടിയെടുത്ത് അട്ടത്തിട്ട്, അങ്ങനെയാണ്. അങ്ങനെ ഈ തട്ടിക്കളിക്കുന്ന ഒരു ഒരു കവിതയാണ് അല്ലെങ്കിൽ കവിയാണ് അദ്ദേഹത്തിന്റെ. വലിയ കവിതകൾ എഴുതാൻ വിസമ്മതിച്ച ഈ കവിയുടെ ഉള്ളിൽ തന്നെപ്പോലെ തന്റെ കവിതയുടെയും ആകാരം ഹ്രസ്വമാവണം എന്നുണ്ടായിരിക്കാം. വലിയ ലോകം നന്നാക്കാൻ ചെറിയ സൂത്രം ചൊല്ലി നടക്കുന്ന അദ്ദേഹത്തിന്റെ വരികൾ സൂത്രപ്രായമായത് സ്വാഭാവികം മാത്രം. കുഞ്ഞുണ്ണി മാഷ് താൻ പഠിപ്പിച്ച സ്കൂളുകളില് കുറെ കാലം സ്കൗട്ട് മാഷായിരുന്നു. പറഞ്ഞു തുടങ്ങിയതാണ് ആലോചിച്ചു, ഹിമാലയം കാണാൻ പോയ 1.5 മീറ്റർ മാത്രം ഉയരമുള്ള കുഞ്ഞുണ്ണി മാഷ് സ്കൗട്ട് മാഷായിരുന്നു. കാക്കി യൂണിഫോമും സ്കാർഫും കനപ്പിച്ച ഭാരവും ഉരത്ത ശബ്ദവും നീണ്ട വിസിൽ വിളിയുമായി പൊരുവയിലത്ത് മൈതാന മധ്യത്തിൽ ആ കുഞ്ഞു മനുഷ്യൻ നിൽക്കുന്നു. കാലിൽ ബൂട്ട്സില്ല, ബൂട്ട്സ് സഹിക്കാൻ ആ കാലുകൾക്ക് കെൽപ്പില്ലെന്ന് കണ്ട് അധികൃതർ ഇളവ് അനുവദിച്ചതാണ് എന്നോട് പറയുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷ്. ഈ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. കുട്ടികളുമായിട്ടിരുന്നിട്ടാണ് അദ്ദേഹം കവിതകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പണ്ട് കേട്ട് ശീലിച്ചിട്ടുള്ള ചെറിയ കവിതകളിലൂടെ തുടങ്ങണം. അതൊന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം.
ആദ്യം തന്നെ ചൊല്ലിത്തരണ കവിത കുഞ്ഞുണ്ണി മാഷ കവിത അല്ല. കുഞ്ഞുണ്ണി മാഷ്ക്കും കുഞ്ഞുണ്ണി മാഷ മൂത്തമ്മാവനും മൂത്തമ്മയും മൂത്തമ്മയും മുത്തച്ഛനൊക്കെയില്ലേ, അവരൊക്കെ പാടിത്തന്ന ആ പഴയ കവിതകൾ അതൊക്കെ പഠിച്ചിട്ടാണ് കുഞ്ഞുണ്ണി മാഷ ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ ഇതുപോലെ ആവണ്ടേ. അതുകൊണ്ട് നല്ല നല്ല ചെറിയ ചെറിയ നാടൻ കുട്ടിക്കവിതകൾ എന്താണ്, നാടൻ കുട്ടിക്കവിതകൾ ആദ്യം തന്നെ അപ്പൂപ്പന്റെ കവിത. അപ്പൂപ്പനല്ലേ ചില്ലി കൊടുക്കണേ, അതുകൊണ്ട് അപ്പൂപ്പന്റെ കവിത. ഞാനൊരു അപ്പൂപ്പനല്ലേ ഉണ്ടാക്കുന്നില്ലേ, ആ പൈസ തിന്നോ 100 പൈസ തിന്നോ, എത്ര പൈസ തിന്നു മാഷ, എത്ര പൈസ തിന്ന, ആ 100 ഒട്ടും കുറയില്ല. അങ്ങനത്തെ ഒരു അപ്പൂപ്പൻ എന്റെ കവിത. അപ്പൂപ്പൻ താടിയിലുപ്പിട്ടു കെട്ടി അമ്മൂമ്മാവം അപ്പോൾ അഴിച്ചിട്ടു കെട്ടി.
ഇനി യൂട്യൂബിൽ പോയിട്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കേട്ടാൽ മതി. പലരും ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഷയോടും അല്ലെങ്കിൽ ഇതിനോടൊക്കെ ഇഷ്ടം തോന്നാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ആദ്യമേ വായിച്ച് പഠിപ്പിക്കാതെ ഇതൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഇതൊരു രസകരമായി തോന്നും. കുഞ്ഞുണ്ണി മാഷ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അദ്ദേഹം നാടൻ പാട്ടിലൂടെ, കവിതയിലൂടെ, പഴഞ്ചൊല്ലിലൂടെ വാക്കുകളെ വഴിയാധാരമാക്കാത്ത കവിയായിരുന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ചില വാക്കുകൾ ചില ഇപ്പം എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു കൃഷ്ണൻ സാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പുത്തകം എന്ന് പറയും, പുത്തകം കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരും എന്നാണ് ചോദിക്കുന്നത്. ഈ പുത്തകം എന്ന് പറയുന്ന വാക്കിനെ കുഞ്ഞുണ്ണി മാഷൻ പറഞ്ഞിട്ടുണ്ട്, പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് എന്താണോ അതാണ് പുത്തകം. അത് തന്നെ കുഞ്ഞുണ്ണി മാഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ്, അതുകൊണ്ട് പുത്തകം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റല്ല, പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത്. അതുപോലെ തന്നെ കവിത എഴുത്തിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്, കവിത എഴുതാൻ വേണ്ടി ഒരു വാക്കെടുത്തിട്ട് പിന്നെ ആ വാക്കിൽ നിന്ന് കുറെ വാക്കുകളൊക്കെ ചേർത്തിച്ച് കവിത ആക്കലല്ല. എഴുത്തെന്ന് പറഞ്ഞാൽ ആദ്യം എഴണം, പിന്നെ അതിനുശേഷം എഴണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവണം. കവിത ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്, ഉണ്ടാക്കുകയല്ല. ആദ്യം ഉണ്ടാവണം, പിന്നെ അത് എത്തേണ്ട ഇടത്ത് എത്തണം, അപ്പോഴേ അത് എഴുത്താവൂ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്.
ബ്യൂട്ടിഫുൾ.
കവിത ഉണ്ടാക്കാൻ പറ്റില്ല, കവിത ആലോചിച്ചെഴുതാൻ പറ്റില്ല, സ്വയം വരണം. കവി സ്വയം വരണം, തന്നെത്താൻ വന്നാൽ അത് എഴുതുക. അല്ലാണ്ട് ആലോചിച്ചിരുന്ന ഒരു വാക്കുണ്ടാക്കി അതിന് വേറെ വാക്ക് പിടിപ്പിച്ച് അങ്ങനെ കവിത എഴുതാൻ പറ്റില്ല. കവിത ഉണ്ടാവുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല, എഴുതുന്നല്ല, എഴുന്നതാണ് എഴുത്ത് പറയും. എഴുതുന്നതല്ല, സ്വയം എഴണം, ഉണ്ടാവണം, അതാണ് എഴുത്ത്. ആദ്യം എഴ്, പിന്നെ എത്ത്, പിന്നെ മതി എഴുത്ത്. അങ്ങനെ കവിത പറ്റിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാകണം, ഉള്ളിൽ ഉണ്ടാകണം, പിന്നെ അതുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തണം.
ഈ കവിത എഴുതാൻ വേണ്ടി കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, കവിത വരുന്നു, കവിത വരുന്നു, കടലാസ് എവിടെ, പെന്നെവിടെ, കുട്ടിക്കിന്ന് മരുന്നിന് പോണ്ടേ, കേട്ടോ നേരം വൈകുന്നു. രണ്ടുപേരുടെ സംഭാഷണമായിട്ടാണ്, നാലഞ്ച് ആഴ്ചകളായിട്ട് ഇന്നാണ് ഒരു വരി വരുന്നത്, വരി വന്നത് ഭഗവാനെ, ആറഞ്ചെല്ലാം തീർന്നു, വരുമ്പോൾ അഞ്ചാറെണ്ണം വാങ്ങിക്കൂ, പെന്നിലൊരിത്തിരി മഷിയില്ലല്ലോ, വന്നൊരു വരികൾ മറക്കൂലോ, പിച്ചും പേയും പറയുവതിനൊരു പൊറുതിയുമില്ല കുഞ്ഞിന്. അതായത് രണ്ടുപേര് തമ്മിൽ ഇദ്ദേഹത്തിന്റെ കവിത എഴുതണം, അമ്മയ്ക്ക് അവിടെ കുഞ്ഞിനെ പ്രാരാബ്ദങ്ങളാണ്. അവസാനം പറഞ്ഞിട്ട് ആനക്കാര്യം, ആനക്കാര്യം അതിന്റെ ഇടയ്ക്ക് ഒരു ചേനക്കാര്യം പോകണ്ണേ. അപ്പൊ അവര് തിരിച്ചു പറയുന്നത് ആനക്കാര്യം എനിക്കാണിപ്പോ, ചേനക്കാര്യം നിങ്ങൾക്കും.
ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ഷാബു, താങ്ക് യു സോ മച്ച്. അതായത് പലപ്പോഴും ഷാബുന്റെ ബുക്ക് റിവ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചു എന്നൊക്കെ വരില്ല, ഓണസ്റ്റ് ആയിട്ട് പറയല്ലോ. പക്ഷെ ഇതിങ്ങനെ കംപ്ലീറ്റ് ശ്രദ്ധിച്ച് നല്ല രസമായിട്ട് കേട്ടിരുന്നു.
കുഞ്ഞുങ്ങളുടെ
മനസ്സാണ് എനിക്ക്, അതാണ് എന്റെ ഒരു പ്രത്യേകത.
അതുകൊണ്ടാണ് ഞാൻ.
ഓക്കെ, താങ്ക് യു സോ മച്ച് ഷാബു. അപ്പൊ ഇന്ന് നമ്മുടെ സംസ്ഥാന വായനാ ദിനമാണ്, നമുക്ക് ഒരു പക്ഷെ ഇനിയും വൈകിട്ടില്ല, വായിച്ചു തുടങ്ങാം.
ബുക്ക് റിവ്യൂ ഓൺ ദി ബിഗ് ബ്രേക്ഫാസ്റ്റ് ക്ലബ്.